Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Yasyantanadimadhyam Nahikaracharanam Nama Gotram Nasutram நோ ஜாதிர்நைவ வர்ணான பவதி புருஷோ நான பும்சம் நச ஸ்திரீ நாகாரம் நைவ காரம் நஹி ஜனி மரணம் நாஸ்தி புண்ணியம் ந பாபம் தத்வம் நோ தத்வமேகம் சஹஜ சமரசம் சத்குரும் தம் நமாமி சதாசிவ சமாரம்பாம் சங்கராச்சார்ய மத்யமாம் அஸ்மதாச்சார்ய பர்யந்தாம் வந்தே குரு பரம்பராம். மௌனவியாக்யா ப்ரகடித பரப்ரஹ்ம தத்வம் யுவானம் வர்ஷிஷ்டாந்தேவ சத்ருஷிகணைராவ்ருதம் ப்ரஹ்மநிஷ்டைஹி ஆச்சார்யேந்திரம் கரகலித சின்முத்ரமானந்தமூர்த்திம் ஸ்வாத்மா ராமம் உதிதவதனம் தக்ஷிணாமூர்த்திமீடே வேதாந்தார்த்த விபாசகாயயதயே சாந்தாய சந்நியாசினே நாநாவாதினகேந்திரசங்கபவயே யோகீந்திரவந்தியாய ச மோஹத்வாந்த திவாகராய பகவத்பாதாபிதாம் பிப்ரதே தஸ்ய தஸ்மை பாஷ்யக்ருதே நமோஸ்து சததம் பூர்ணாய போதாத்மனே அபார சச்சித் சுகவாரிராசே யஸ்யோர்மி மாத்ரம் புவனம் சமஸ்தம் குஹாஹிதம் தம் ரமணம் கபீரம் சிந்தாவிஹீனம் ஹ்ருதி சிந்தயாமி தேஹம் மிருண்மயவஜ்ஜடாத்மகமஹம் புத்திர்நதஸ்யாஸ்த்யதோ நாஹம் தத்ததபாவசுப்தி சமயே சித்தாத்மசத்பாவதஹ கோஹம் பாவயுதஹ குதோ வரதியா த்ருஷ்ட்வாத்மநிஷ்டாத்மனாம் சோஹம் ஸ்பூர்த்திதயா அருணாச்சலசிவஃ பூர்ணோ விபாதி ஸ்வயம் கருணாபூர்ணசுதாப்தே கபலிதகனவிஸ்வரூப கிரணாவல்யா அருணாச்சல பரமாத்மன் அருணோபவ சித்தகஞ்ச சுபிகாசாய த்வய் அருணாச்சல சர்வம் பூத்வா ஸ்தித்வா ப்ரலீனமேதத் சித்ரம் ஹ்ருத்யஹமித்யாத்மதயா நிருத்யசி போஹ தே வதந்தி ஹ்ருதயம் நாம அஹமிதி குத ஆயாதீத்யன்விஷ்யாந்தஃ ப்ரவிஷ்டயாத்யமலதியா அவகம்யஸ்வம் ரூபம் ஷாம்யத்யருணாச்சலத்வயி நதீவாப்தௌ த்யக்த்வா விஷயம் பாஹ்யம் ருத்த ப்ராணேன ருத்த மனசாந்தஸ்த்வாம் த்யாயன் பஷ்யதி யோகீ தீதிதிம் அருணாச்சலத்வயி வஹீயம் தே த்வய்யர்ப்பித மனசா த்வாம் பஷ்யன் சர்வம் தவாகிருதிதயாம் சததம் பஜதே அனன்ய ப்ரீத்யா சஜயத்யருணாச்சலத்வயி சுகே மக்னஹ ஹ்தயகுஹரமத்யே கேவலம் ப்ரஹ்மமாத்ரம் ஹ்யஹமஹமிதி சாக்ஷாதாத்மரூபேண பாதி ஹ்ருதி விஷமனசா ஸ்வம் சின்வதா மஜ்ஜதா வா பவனசலன ரோதாதி ஆத்மநிஷ்டோ பவத்வம் திமிராணின கேவலம் வசோபி கருணாபாங்க விலோகிதைஷ்யநிருணாம் ஹ்ருதரே ஹ்ருதயே ப்ரசரந்தி மர்தயந்தம் பகவந்தம் ரமணம் குரும் நமாமி பவஜலநிதிம் காஹம் காஹம் சிராதலசாலசான் தவ பதஜல ருஹத்வந்த்வத்வீபம் ஸ்ரிதாந்தவ சம்ப்ரதி ரமண பகவன் கல்யாணானாம் நிகேதன பாஹினஹ சதயதேயாசிக்தைர் பக்தானபாங்க விலோகிதைஹி யதி ந ஜனநீ ஸ்தன்யம் தத்யாத் சிசோர்பத காகதிஹி யதி பசுபதிஹி க்ரோதம் குர்யாத் பசோரவனம் குதஹ யதி பததுஷாமாச்சாரியத்வம் நிஹம்சின சம்சயம் ப்ரமஷத பராபூதாயேதே தரந்து பவம் கதம் விஷதஹசிதே பூர்ணாசாந்திஹி சுதாகர சோதரே ஸ்திரபிருதுலயோ பூர்ணாசக்திஹி த்ருஷோரதுலார்ச்சிஷோஹ ஹ்ருதய கமலே நித்யானிஷ்டா பஹிஷ்ச சரத்ப்ரபே ரமண பகவன் கோவா மௌனீ சமஸ்தவ பூதலே தெய்வீ சக்திரியம் த்ருஷோ ஸ்ரிதஜனத்வாந்தக்ஷயாதாயினி தெய்வீ ஸ்ரீரியமம்புஜாக்ஷ மஹிஷீ வக்த்ரே சஹஸ்ரச்சதே தெய்வீ ப்ரஹ்மவதூரியம் விஜயதே வ்யாஹார கூடாபராம் విశ్వాచార్య మహానుభావరమణత్వాం స్తోతుకః ప్రాకృతః సోహం జాతో రమణ భగవన్ పాదయోస్తేదవిష్టో యద్యప్యస్మిన్ మహతి సమయే శక్తిలాస్యే ప్రవృత్తే సూర్యస్యేవ జ్వలితమహసో దూరగాం నాథశక్తిం విశ్వస్యాగ్ర్యాం తవ మమ మనోవీత దుఃఖం తథాపి తద్భాగధేయం అసమానమనేకమౌనివాసార్జితం శితిభృతః ఖలు లోహితస్య అంగీచకార భగవాన్ రమణో మహర్షిః అన్యేషు సత్సు యదిమం బహుషు స్థలేషు శాంతిర్నితాంతమధికా పరమాస్య శక్తిః వైరాగ్యం అద్భుతతమం కరుణాతు సాంద్ర జ్ఞానం నిరస్తకుహనం మధురం చ వృత్తం నృణాం నిదర్శనమయం రమణో మహర్షిః నారసింహిర్గణపతిర్వాసిష్ఠో రమణం గురుం చత్వారింశన్మితైః పద్యైః స్కందాంశం స్తుతవాన్ ఋషిం యస్మాజ్జాతం జగత్సర్వం యస్మిన్నేవ ప్రలీయతే యేనేదం ధార్యతే చైవ తస్మై జ్ఞానాత్మనే నమః. హరిః ఓం. నిద్రా న విద్యా, గ్రహణం న విద్యా, గృహ్ణాతి కించిన్న యథార్థ బోధే, నిద్రా పదార్థ గ్రహణేతరా స్యాత్, చిదేవ విద్యా విలసంత్యశూన్యాం. సత్యశ్చిదాత్మా వివిధాకృతిశ్చిత్, సిద్ధ్యేత్ పృథక్ సత్యచితో న భిన్నాం. భూషా వికారా కిము సంతి సత్యం, వినా సువర్ణం పృథగత్ర లోకే, తద్యుష్మదోరస్మతి సంప్రతిష్టా, తస్మిన్ వినష్టే స్మతి మూలబోధాద్, తద్యుష్మదస్మన్మతివజ్జితైకా, స్థితిజ్వలంతీ సహజాత్మన స్యాత్. భూతం భవిష్యచ్చ భవత్స్వకాలే, తద్వర్తమానస్య విహాయ తత్వం, హాస్యాన కిం స్యాత్ గతభావి చర్చాం. వినైక సంఖ్యాం గణనేవ లోకే, దేహాత్మభావేజ్ఞ జడౌ సమానౌ, ఏకస్య దేహే హృదిదీప్త ఆత్మ, ఆక్రమ్య దేహం చ జగచ్చ పూర్ణః, పరస్య మేయం తనుమాత్రమాత్మా. అర్థ శ్లోకతల భగవాన్ జగత్ ముഴുവൻ యానికి ആത്മസ്വരൂപമാണ് എന്ന് വസ്തുത പ്രകാശിപ്പിക്കുകയാണ്. സാധനയുടെ ആരംഭഘട്ടത്തിൽ ദേഹം ഞാനല്ല എന്ന് അറിയണം. ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല എന്നിങ്ങനെ പിരിച്ച് അകമേക്ക് അനുഭവപ്പെടുന്ന ശുദ്ധമായ ബോധത്തിനെ ജഡത്തിന്റെ പിടിയിൽ നിന്നും വിമുക്തമാക്കി സ്വതന്ത്ര സത്തയായിട്ടുള്ള അന്തര്യാമിയെ അകമേ ധ്യാനിക്കുന്നു, തെളിഞ്ഞ് അനുഭവിക്കണം. അങ്ങനെ അനുഭവിച്ചാലും ധ്യാനം വിട്ടു ഉണരുമ്പോ അഥവാ വിചാരജ്ഞാനത്തിൽ നിന്നും വ്യവഹാരത്തിലേക്ക് വരുമ്പോ വീണ്ടും ശരീരം, പ്രപഞ്ചം, അനേക വസ്തുക്കൾ കാണപ്പെടും. നിർവികൽപമായ ഒരു സ്ഥിതി എന്നുവെച്ചാൽ ധ്യാനിക്കുമ്പോ ഒരു സുഖമുണ്ട്, ധ്യാനം വിട്ടു ഉണരുമ്പോ ഭേദം തോന്നുന്നു. നേരെ മറിച്ച് ജ്ഞാനിക്ക് ഈ സത്യം അകമേക്ക് കണ്ട ജ്ഞാനിക്ക് ദേഹം ഞാനല്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അജ്ഞാനിക്ക് ദേഹം മാത്രം ആത്മാ, ദേഹത്തിന് അപ്പുറം ഒരു സത്യം കാണാൻ വയ്യ, ശരീരം മാത്രമേ അറിയണുള്ളൂ. ദേഹാത്മഭാവേ അജ്ഞജഡവും സമാനവും. ഈ ശ്ലോകം കുറച്ച് വിചിത്രമായിട്ട് തോന്നും. ഈ ശ്ലോകം ആദ്യത്തെ വരി, ദേഹാത്മഭാവത്തിൽ അജ്ഞനും ദേഹാത്മഭാവേ ജ്ഞജഡവും സമാനവും. ദേഹാത്മഭാവേ ഞഹ എന്ന് വെച്ചാൽ അറിവുള്ളവൻ ജ്ഞാനി, ജഡഹ എന്ന് വെച്ചാൽ അജ്ഞാനി. രണ്ടുപേരും സമാനവും, രണ്ടുപേരും സമാന ബുദ്ധിയുള്ളവരാണെന്നാണ്. രണ്ടുപേർക്കും ദേഹം ആത്മാവാണ്. പിന്നെന്താ വ്യത്യാസം? ഏകസ്യ ദേഹേ ഹൃദിദീപ്ത ആത്മ, ഒരാൾക്ക് ശരീരം, ശരീരത്തിൽ, ഹൃദയത്തിൽ ആത്മവസ്തു പ്രകാശിക്കുന്നു. മറ്റേ ആൾക്കോ ആക്രമ്യ ദേഹം ച ജഗച്ച പൂർണ പരസ്യ ഏകസ്യ ദേഹേ ഹൃദിദീപ്ത ആത്മാ. ഏകസ്യ ദേഹേ ഹൃദി ആത്മാ ദീപ്ത ദേഹം ജഗച്ച ആക്രമ്യ പൂർണ. ജ്ഞാനിയുടെ അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ ഹൃദയത്തിൽ ആത്മാനുഭവം ഉള്ളതുകൊണ്ട് ശരീരവും ജഗത്തും പ്രപഞ്ചവും എല്ലാം തന്നെ ആത്മാവാണ്. ആത്മാവിൽ നിന്ന് അന്യമായി, ബോധത്തിൽ നിന്ന് അന്യമായി മറ്റൊരു വസ്തു കാണാനില്ല. ബോധസമുദ്രത്തിൽ ശരീരം എന്ന് പറയുന്നത് വെറും ഒരു നാമരൂപ ദർശനം മാത്രം.
സ്വർണത്തിൽ വളയും മാലയും മോതിരവും ഒക്കെ ഉള്ള പോലെ തന്നെ ബോധത്തിൽ ഈ ശരീരം എന്നുള്ള ഒരു നാമം രൂപം, ശരീരവും ബോധമയം ചിതാകാശമയം, ആ ഒരു അനുഭൂതി ദർശനം ഏർപ്പെടുമ്പോ ദേഹം ഞാനല്ല, ദേഹം എന്റെയല്ല, ദേഹം എനിക്ക് വേണ്ടിയല്ല, ഈ ഒരു സ്ഥലം പോലും ഈ ഒരു തലം പോലും കടന്ന് ദേഹം എന്നൊരു വസ്തു തന്നെ ഇല്ല എന്നുള്ള അനുഭവം, അവിടെയാണ് പൂർണമായ ജീവൻ മുക്തി. അല്ലെങ്കിൽ ജീവൻ മുക്തിയെ സാധ്യമല്ല. എന്താന്ന് വെച്ചാൽ എത്രയൊക്കെ തന്നെ ദേഹം ഞാനല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനി ഈ ദേഹം അവിടെ നിൽക്കണുണ്ടെങ്കിൽ ബുദ്ധിമുട്ട്, ദുഃഖം, വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജ്ഞാനികളുടെ അനുഭവ തലത്തിൽ ശരീരമേ ഇല്ല എന്ന് അവർ പറയുന്നു. രമണ മഹർഷി ക്യാൻസർ വന്നിരിക്കുമ്പോ, സാർക്കോമ കയ്യിൽ വന്നപ്പോ പലരും ചികിത്സിച്ചു. ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി, യുനാനി, ഇനിയൊരു ചികിത്സ ബാക്കിയില്ല. എല്ലാരും ഉപദ്രവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്. ഭക്തന്മാരെ സ്നേഹം കൊണ്ട് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അതാണ്. അവസാനം അവര് ആരോ ഒരു ഭക്തൻ ഒരു ഐഡിയ തോന്നി, മഹർഷിയുടെ ചിത്തത്തിൽ ഒരു സങ്കല്പം വന്നാൽ മതി ഈ വ്യാധി ഗുണമാകണം എന്ന്. അത് ഗുണമാകും. നമ്മൾക്ക് വേണ്ടി അദ്ദേഹം ഒന്ന് സങ്കല്പിച്ച് തന്റെ തന്നെ മറ്റൊരു കൈ എടുത്ത് ആ കയ്യിൽ ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് വെച്ചാൽ ഗുണമാകും. അതിനവര് മഹർഷിയുടെ പൂർവാശ്രമത്തിൽ അനുജത്തി അലമേലു എന്ന് പേര് അമ്മയ്ക്ക് അവരെ പിടിച്ച് പറഞ്ഞു, ഒന്ന് ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക, ഭക്തന്മാർക്ക് വേണ്ടി മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ച് ഈ വ്യാധി ഗുണമാകണം എന്നൊന്ന് സങ്കല്പിക്കാം. അപ്പൊ ഇവര് വളരെ ഭയന്നുകൊണ്ട് മഹർഷിയുടെ അടുത്ത് ചെന്ന് നിന്നു. ഇവർക്കൊക്കെ ഏട്ടനാണെന്നുള്ള ഭാവമൊന്നും അവർക്ക് അല്പം പോലും ഇല്ല. അദ്ദേഹം പക്ഷെ അനുജക്തിയുടെ അടുത്ത് വർത്തമാനം പറയുന്ന അതേ ഭാവത്തോടെ അങ്ങോട്ട് വർത്തമാനം പറയുള്ളൂ. പക്ഷെ ഇവർക്ക് അങ്ങോട്ട് തോന്നുകയില്ല ഏട്ടനാണെന്നുള്ള ഭാവം, അമ്മയ്ക്കും മകനാണെന്നുള്ള ഭാവമേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അമ്മയുടെ അടുത്ത് സംസാരിക്കണ പോലെ സംസാരിച്ചാലും അമ്മയ്ക്ക് മകനാണെന്നുള്ള ഭാവം വിട്ടുപോയി. അതാണ് അത്ര കണ്ട വ്യക്തിത്വം ഇല്ലാതായ സ്ഥിതി. അപ്പൊ ഈ അലമേലു അമ്മ അടുത്ത് ചെന്ന് നിന്നു. അപ്പോ വളരെ പ്രിയത്തോടെ ചോദിച്ചു, അലമേലു എന്ത് വേണം, ഏം വന്നിരിക്കെ? അപ്പോ ഇവര് പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ വ്യാധി അങ്ങക്ക് പ്രശ്നമല്ലായിരിക്കാം, പക്ഷെ ഭക്തന്മാർക്കൊക്കെ വളരെ ദുഃഖമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വേണ്ടി അല്പം ഒന്ന് സങ്കല്പിച്ച് ആ കയ്യിലുള്ള വ്യാധി മാറണം എന്ന് സങ്കല്പിച്ചാ മതി, ഭഗവാൻ സങ്കല്പിച്ചാ മാറും. അപ്പൊ മഹർഷി പറഞ്ഞു, ഓ അതാണിപ്പോ കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കണത്, നീ ഇപ്പൊ എന്തു പറയണു, നിങ്ങൾക്കൊക്കെ വേണ്ടി ഇപ്പൊ എനിക്കൊരു ശരീരമുണ്ട് എന്ന് ആദ്യം സങ്കല്പിക്കണം, പിന്നെ ആ ശരീരത്തിൽ ഒരു കൈയുണ്ട് എന്ന് സങ്കല്പിക്കണം, പിന്നെ ആ കയ്യിൽ മാറാത്ത ഒരു വ്യാധി വന്നിരിക്കണമെന്ന് സങ്കല്പിക്കണം, അത് ആരും വിചാരിച്ചു മാറണില്ല എന്ന് സങ്കല്പിക്കണം, അത് മാറണം എന്നൊരു സങ്കല്പം. ഇത്രയും സങ്കല്പം ചെയ്യാൻ ഞാനിപ്പോ മനസ്സിനെവിടെ പോകും എന്നുവെച്ചാൽ, ദേഹം ഉണ്ട് എന്നുള്ളത് സങ്കല്പം തന്നെ അകമേ നിന്ന് വിട്ടുപോയാൽ ആ ഒരു സ്ഥിതിയാണ് പരിപൂർണമായ ജീവൻ മുക്തി സ്ഥിതി. ബംഗാളില് ആനന്ദമയി മാ എന്നൊരു അമ്മയുണ്ടായിരുന്നു, വളരെ ഉയർന്ന സ്ഥിതിയിൽ, ഏകദേശം രമണ മഹർഷിയൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ. അവര് ഒരു സ്ത്രീ ശരീരത്തില് ഇരുന്നും ജീവൻ മുക്തി പൂർണ്ണ അനുഭവ സ്ഥിതിയിൽ ഇരിക്കാമെന്നുള്ളതിനൊരു പ്രമാണമായിരുന്നു അവര്. അവരുടെയും സ്ഥിതി ഇതുപോലെ ആയിരുന്നു. അവസാന അവരോടൊക്കെ ചോദിക്കുമ്പോ, ആ അമ്മയുടെ ശരീരത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ അവര് പറയും, ഇത് നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയ ശരീരമാണ്, എനിക്ക് ശരീരമില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗുരുവിനെ വേണമെന്നോ ഇങ്ങനെ ഒരു ശരീരം വേണമെന്നോ, അതുകൊണ്ട് നിങ്ങളുടെ ദർശനത്തിലാണ് ഈ ശരീരം ഉള്ളത്, എന്റെ അനുഭവത്തിൽ ശരീരമില്ല. അവർക്ക് ചിലപ്പോ ഭാവസമാധി പോലെയുള്ള അവസ്ഥകളൊക്കെ വരും. അതിനെക്കുറിച്ച് അവരോട് ചോദിക്കുമ്പോഴും അവർ പറയും, എനിക്ക് ഒരു മാറ്റവുമില്ല, ഞാൻ എപ്പോഴും ഏകസ്വരൂപമായിട്ടിരിക്കണു, പക്ഷെ നിങ്ങളിൽ ചിലർ ഈ ശരീരത്തിൽ ഇത്തരത്തിലുള്ള സമാധി സ്ഥിതിയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ആവിർഭവിക്കുന്നത്, അല്ലാതെ ഇതൊന്നും എനിക്ക് അറിയണേയില്ല എന്ന് പറയുന്നത്. അപ്പോ ജ്ഞാനികളുടെ അതാണ് തസ്യ സ്ഥിതിയും ഭാവയിത്വം ക്ഷമക്കഹ, ഭഗവാൻ തന്നെ പറയണു, അവരുടെ ആന്തരിക സ്ഥിതി ആർക്ക് ഊഹിക്കാൻ സാധിക്കും. അപ്പൊ ആ അവസ്ഥയെ നമുക്കൊരു സൂചന തരാണ്, ദേഹവും ജഗത്തും എല്ലാം ചിതാകാശമയം, ദേഹം എന്ന് ഒന്ന് ജനിച്ചിട്ടേയില്ല എന്നാണ്, ഉണ്ടായിട്ടേയില്ല, എന്നാ കാണുന്നുണ്ടല്ലോ, ഒക്കെ കാണും, മരുഭൂമിയില് വെള്ളം കാണുന്ന പോലെ ഇവിടെ അനേക ദേഹങ്ങൾ കാണും. നമ്മളുടെ ദേഹം മാത്രമല്ല, എത്ര ദേഹം ഉണ്ടായി, നമ്മളുടെ ഒരു ജീവിതത്തിൽ തന്നെ ആലോചിച്ച് നോക്കൂ, എത്ര ദേഹങ്ങൾ നമ്മളുടെ കൺമുമ്പിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട്, എത്ര ദേഹങ്ങൾ നമ്മളോട് അടുത്ത് പെരുമാറിയത് കഴിഞ്ഞൊടുക്കുന്ന വേഗത്തിൽ മറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടുന്ന് രണ്ടു വർഷം മുമ്പ് ചിലപ്പോ ഇവിടെ ഗീത കേട്ടവരും പ്രഭാഷണം കേട്ടവരും ഒന്നും ചിലപ്പോ ചിലരിവിടെ ഉണ്ടാവില്ല, വളരെ കാര്യമായിട്ട് ഇരുന്നവരായിരിക്കും. എവിടെ പോയി? ഏത് ഉണ്ടായിട്ട് ഇല്ലാതാവുന്നു, അത് വാസ്തവമായ വസ്തുവേ അല്ല എന്നാണ്. ആദൌ അന്തേച എന്നാസ്തി വർത്തമാനേപി തത്തത. ഗൗഡപാദാചാര്യർ പറയുന്ന ഒരു യുക്തിയാണ്, ആദിയിൽ ഏതൊന്നില്ലയോ അന്തത്തിലും ഏതൊന്നില്ലയോ അത് ഇടക്കാലത്ത് ഉള്ള പോലെ തോന്നുകയാണെങ്കിലും അത് വാസ്തവമല്ല എന്നാണ്. ഇടയ്ക്ക് ഓർമ്മ വെച്ചോളൂ, എല്ലാ കാര്യത്തിനും ഇത് ഈ ഒരു യുക്തി ഉള്ളിൽ വെച്ചാൽ മതി. ആദിയിലും യാതൊന്നില്ലയോ അന്തത്തിലും യാതൊന്നില്ലയോ അത് നടുവിലൊക്കെ കണ്ടാ പോലും കാണുമ്പോ ഓർമ്മിച്ചുകൊള്ളുക, ഇത് ഉണ്മയല്ല, വാസ്തവമല്ല. ആദൌ അന്തേജ യത് നാസ്തി. നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകുന്നു, വളരെ ദുഃഖമായിട്ടുള്ള സിനിമയാണെങ്കിൽ കരയും, കരയുമ്പോഴും സീരിയസ് ആയിട്ട് കരയില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് സിനിമയാണെന്ന് അറിയാം. എങ്ങനെ സിനിമയാണെന്നാണ്, കുറച്ചു നേരം മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇനി ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ ഇല്ല, നടുവിൽ കാണണു അത്രേ ഉള്ളൂ. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മുമ്പിൽ കാണുന്നു അത്രേ ഉള്ളൂ. ഈ യുക്തി നല്ലവണ്ണം വിചാരം ചെയ്താൽ നമ്മൾ വൈകുന്നേരം പറയുന്ന സ്ഥിരപ്രജ്ഞ ഭാവം ഉള്ളിൽ അങ്ങോട്ട് നഷ്ടപ്പെടാതെ നിർത്താൻ അല്പമൊക്കെ നമുക്ക് സാധിക്കും. ആദിയിലും അന്തത്തിലും ഇല്ലാത്തതാണ് ഈ ശരീരം. അനുസ്യൂതം പരിണമിച്ചും കൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. അത് വർത്തമാനകാലത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് ചിത്തിന്റെ ചിതാകാശത്തിൽ ഒരു ദർശനം മാത്രമാണ്. അതും ചിതാകാശ സ്വരൂപം തന്നെ. ബോധത്തിൽ എന്തൊക്കെ ഉണ്ടാവുന്നു അതൊക്കെ ബോധം തന്നെ. സമുദ്രത്തിൽ കുമിളയുണ്ടായാലും അലയുണ്ടായാലും എല്ലാം വെള്ളം തന്നെ. സമുദ്രവും വെള്ളം തന്നെ, കുമിളയും വെള്ളം തന്നെ, അലയും വെള്ളം തന്നെ. അതുപോലെ ബോധത്തിൽ എന്തൊക്കെ തന്നെ പൊന്തി വന്നാലും അതൊക്കെ ബോധസ്വരൂപം തന്നെ, അല്ലാതെ മറ്റൊന്നും അതിലുണ്ടാവില്ല. അതേപോലെ ശരീരം, മനസ്സ്, ബുദ്ധി, എന്റെ വ്യക്തിബോധം എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെ തന്നെ ബോധമയം, ബ്രഹ്മമയം, അല്ലാതെ മറ്റൊരു വസ്തു ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതാണ് ചതുശ്ലോകി ഭാഗവതം. ഭാഗവതത്തിൽ എന്താ ചതുശ്ലോകി ഭാഗവതം? സൃഷ്ടിക്ക് മുമ്പ് അഹമേവ ആസം ഏവ അഗ്രേ ന അന്യത് യത് സത് അസത് പരം. ബ്രഹ്മാവിനോട് ഭഗവാൻ പറയാണ്, ബ്രഹ്മാവേ സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാണപ്പെടുന്നതോ കാണപ്പെടാത്തതോ വ്യക്തമോ അവ്യക്തമായിട്ടോ ഇവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ അല്ലാതെ. എന്നാൽ പിന്നീട് സൃഷ്ടിച്ചപ്പോ ഒക്കെ ഉണ്ടായോ എന്ന് വെച്ചാൽ സൃഷ്ടിച്ച ശേഷവും ഞാനേ ഉള്ളൂ. പശ്ചാത്തഹം, പിന്നീട് സൃഷ്ടിയൊക്കെ പോയി പ്രളയകാലത്തോ യോ അവശിഷ്യേത സോസ്മ്യഹം, അപ്പോഴും അവശേഷിക്കുന്ന വസ്തു ഞാൻ തന്നെ. പൂർണ്ണമതഹ പൂർണമിതം പൂർണാത് പൂർണമുദച്ഛ്യത്തെ പൂർണസ്യ പൂർണമാദായ പൂർണമേവ അവശിഷ്യത്തെ. ഈ തത്വമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആക്രമ്യ ദേഹം ച ജഗച്ച പൂർണ പരസ്യമേയം തനുമാത്രം ആത്മാ. തന്റെ ഉള്ളിൽ സ്വരൂപദർശനം കിട്ടിയ ആൾക്ക് ആക്രമ്യ ദേഹം ച ജഗച്ച പൂർണ, ദേഹവും ജഗത്തും എല്ലാം തന്നെ ആത്മാനുഭവ സ്വരൂപം. ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊരു വസ്തുവില്ല. നേരെ മറിച്ച് അജ്ഞാനിക്കോ തനുമാത്രം ആത്മ. അജ്ഞാനിക്ക് ശരീരം മാത്രം ആത്മ, ശരീരത്തിന്റെ അല്പം പോലും പെനട്രേഷൻ ഉള്ളിലില്ല. ദേഹം മാത്രം, ദേഹത്തിനെ പോഷിപ്പിക്കുക, ദേഹത്തിനെ ലാളിക്കുക, നമ്മളുടെ സകല സംസ്കാരങ്ങളും ദേഹം ആത്മാവാണെന്ന് ധരിച്ചതിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടതാണ് നമ്മളുടെ വൈദിക സംസ്കാരങ്ങൾ അടക്കം. ഉപനിഷത്തില് ഒരു കഥയുണ്ട്. മഹാബലിയുടെ അച്ഛനായ വിരോചനനും ദേവേന്ദ്രനും കൂടെ ബൃഹസ്പതിയുടെ അടുത്ത് ബ്രഹ്മവിദ്യ പഠിക്കാനായിട്ട് പോകുന്നു. അവിടെ പഠിക്കാൻ പോകുമ്പോ പഴയ കാലത്ത് ആചാര്യന്മാര് ഇതുപോലെ ക്ലാസ് എടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുമൊന്നുമില്ല. അവര് വേണമെന്ന് വെച്ചിട്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയൊക്കെ ചിലപ്പോ പറയും. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മളുടെ ഉള്ളിലുള്ള മെഷീനൊക്കെ പ്രവർത്തിപ്പിക്കണ്ടേ, എല്ലാം അങ്ങനെ വായിൽ അങ്ങനെ ഊട്ടി തന്നാലോ. അപ്പൊ നമ്മൾ അല്പമൊക്കെ ഒന്ന് ചിന്തിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ച് തന്നെ സൂചനയെ തരുവുള്ളൂ. സത്യത്തിന്റെ സൂചനയെ കൊടുക്കുകയുള്ളൂ. അത് ചിലപ്പോ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു എന്നും വരാം. അപ്പൊ ബൃഹസ്പതിയുടെ അടുത്ത് ഇന്ദ്രനും വിരോചനനും ചെന്നപ്പോ ബൃഹസ്പതി ആദ്യം പറഞ്ഞു, പ്രജാപതി ആദ്യം പറഞ്ഞു, നദിയിൽ പോയിട്ട് നിങ്ങളുടെ പ്രതിബിംബം നല്ലവണ്ണം അലങ്കരിച്ച്, ശരീരമൊക്കെ നല്ലവണ്ണം അലങ്കരിച്ച് സുന്ദരമാക്കിയിട്ട് പ്രതിബിംബത്തിനെ കാണുക. എന്താണോ നിങ്ങൾ നദിയില് റിഫ്ലക്ട് ആയി കാണുന്നത് അത് തന്നെ ആത്മ. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിവിട്ടാ മതി എന്നേ ഉണ്ടാവുള്ളൂ ഈ ജ്ഞാനികൾക്ക്, ഈ ചോദ്യം ചോദിക്കുന്നവർ. അപ്പൊ എന്തെങ്കിലുമൊക്കെ അരകുറവ് മനസ്സിലാക്കിയിട്ട് പോയാലും പോട്ടെ, പക്വമുള്ള ആളാണെങ്കിൽ പിന്നെയും ചോദിച്ചുകൊണ്ട് വരും. സത്യം കണ്ടെത്തുന്നവരെ അയാള് ഉള്ളിൽ വിചാരം ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഈ എളുപ്പ വഴി ആളുകൾ പിടിവിടാം. ഒന്നിൽ ഭസ്മം പിടിച്ച് കൊടുക്കുക, ഒരു പഴം കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നാമം ജപിക്കൂ മതി എന്ന് പറഞ്ഞ് അയച്ചാൽ തൽക്കാലം അവർ ഉപദ്രവിക്കില്ലല്ലോ. ഇപ്പൊ ഇദ്ദേഹം കണ്ടുപിടിച്ചൊരു വഴി, നദിയിൽ പോയി പ്രതിബിംബം നോക്കാൻ പറഞ്ഞു. രണ്ടുപേരും ചെന്നു. വിരോചനന് നദിയിൽ നല്ലവണ്ണം അലങ്കരിച്ച് അങ്ങനെ നദിയിൽ അങ്ങനെ പ്രതിബിംബം കണ്ടപ്പോ, ആഹാ എന്റെ ആത്മാ എത്ര സുന്ദരമായിട്ടിരിക്കുന്നു, ഇത് തന്നെ ആത്മാ എന്ന് അയാൾ തീരുമാനിച്ചു അത്രേ. ഇന്ദ്രന് അല്പം തൃപ്തി വന്നില്ലേ ആന്നാണ്. ഇതെങ്ങനെ, ഇത് ആത്മാവാണെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് തൃപ്തി ഏർപ്പെടുന്നില്ലല്ലോ, ഇത് നശിച്ചു പോകും, ഇത് പരിണമിച്ചും കൊണ്ടേയിരിക്കുന്നു, ഇത് ക്ഷയിക്കും, ഇതിന് വ്യാധി വരുന്നു, ഇത് എന്തെങ്കിലും ഒരു ദിവസം എന്നെ വിട്ടുപോകും, ഇത് ഞാനാണെന്ന് കരുതുന്നത് കൊണ്ട് എനിക്കൊരു പൂർണ്ണമായ ഒരു സംതൃപ്തിയോ ശാശ്വതമായൊരു സ്ഥിതിയോ കിട്ടണമില്ല, ശാന്തി ഉണ്ടാവണമല്ലോ എന്ന് അല്പം സംശയം ഉണ്ടായി. തിരിച്ച് പ്രജാപതിയുടെ അടുത്ത് ചെന്നു. അപ്പൊ ഒരു 12 വർഷം ജീവിക്കും, എന്റെ കൂടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ അനേക 12 വർഷങ്ങൾ കഴിഞ്ഞ് പതുക്കെ പതുക്കെ തത്വബോധം ഉണ്ടായി ഇന്ദ്രന്. പക്ഷേ വിരോചനൻ തനിക്ക് കിട്ടിയ അറിവും വെച്ചുകൊണ്ട് പോയി അസുരന്മാരോട് ചെന്ന് പറഞ്ഞു, എനിക്ക് സത്യം അറിഞ്ഞു, ദേഹമാണ് ആത്മാ. ആ ദേഹാത്മവാദത്തിനെ പ്രചരിപ്പിച്ചു അത്രേ. അതിൽ നിന്നാണ് മരിച്ചുപോയ ശവത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില സംസ്കാരങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ഉപനിഷത്ത് പറയണം. ജീവിച്ചിരിക്കുമ്പോ ആരും ശ്രദ്ധിക്കാതെ മരിച്ചുപോയാൽ തമിഴ്നാട്ടിലൊക്കെ കാണണം, അതിനെ അലങ്കരിച്ച് ഉള്ള പുഷ്പമൊക്കെ ഇട്ട് സിംഹാസനത്തിൽ ഇരുത്തി പാട്ടും കൊട്ടും കൊലവയായിട്ട് പോകും. രാക്ഷസന്മാരുടെ ഏർപ്പെടാം. മരിച്ചു കഴിഞ്ഞ് ശവത്തിന് കൊണ്ടുപോയി എരിച്ചു കളയാതെ അതിനെ വെച്ച് അലങ്കരിച്ച് നാറിക്കഴിഞ്ഞ് ശിവം പോയിട്ടുള്ള ശവത്തിനെ പാട്ടും കൂത്തും ഉള്ള പുഷ്പങ്ങളും ഉള്ള കാലത്ത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ ആ ശരീരം, അതിനുശേഷം ആ ശരീരത്തിനെ കുഴിച്ചിടണോ അല്ല അതിനെ എരിച്ചു കളയണോ, എരിച്ചു കളയാൻ പേടി. അതാണ് ഈ സെമിറ്റിക് റിലീജിയൻസ് എന്ന് പറയണത്. ക്രിസ്ത്യാനികളും മുസ്ലിംസിനും പിന്നെ നമ്മുടെ ഹിന്ദുക്കളുടെ നടുവിലും ചിലരുണ്ട് സെമിറ്റിക്കാണ് അവർ. അതായത് സെമിത്തേരി അല്ലെ, സെമിത്തേരിയില് കൊണ്ടുപോയിട്ട് അതിനെ പുതച്ചു വെച്ച് ഈ എന്താ ഗ്രീക്കിലൊക്കെ ഗ്രീസിലൊക്കെ കാണാം അവർക്ക് ആ ശരീരത്തിന്റെ, അവിടുത്തെ രാജാക്കന്മാരുടെ ശരീരമൊക്കെ. അതാണ് നമ്മൾ മമ്മീസ് എന്ന് പറയുന്നത്. അതൊക്കെ ഉള്ള ദ്രവ്യങ്ങളൊക്കെ പൂശി അത് കേടുവരാതെ കുഴിച്ചു വെച്ച് അത് സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ളതാണ് ആ ഗോപുരങ്ങൾ പോലെയൊക്കെ കെട്ടി അതിൽ കാര്യമായി എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ച് ഈ ശരീരത്തിനെ സൂക്ഷിക്കും. നാരായണ ഗുരുസ്വാമിയോട് അദ്ദേഹം ഉപദേശങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല മാറ്റങ്ങളും വരുത്തിയല്ലോ അദ്ദേഹത്തിന്റെ ഭക്തന്മാരുടെ ഇടയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഭക്തന്മാർക്കൊരു സംശയം, സാധാരണ ഹിന്ദു മതത്തിൽ നിന്ന് നമുക്ക് പല വ്യത്യാസങ്ങളും വേണം എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പൊ നാരായണ ഗുരുസ്വാമിയോട് അവർ ചോദിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നമ്മളുടെ സമ്പ്രദായത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കുഴിച്ചിടണോ അഥവാ എരിച്ചു കളയണോ അഥവാ അതിന് ടോംബ് കെട്ടണോ, എന്താ വേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത്രയും കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഇവര് ചോദിച്ചതാണ്. അദ്ദേഹം ഉത്തരം പറഞ്ഞത്, എണ്ണയാട്ടണ ചക്കിലിട്ട് ആട്ടിയിട്ട് വാഴയ്ക്ക് വളമായിട്ട് ഇട്ടു കൊടുക്കുക എന്ന് പറഞ്ഞു അത്ര. അപ്പൊ അവര് അയ്യോ എന്താ നോവോ വേദനിക്കോ, അയ്യോ എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ അയ്യോ ശരീരത്തിന് ഇങ്ങനെ എന്താ വേദനിക്കോ, ദേഹത്തിനോടുള്ള ദേഹാത്മഭാവം. ധർമ്മശാസ്ത്രങ്ങൾ ചിലതൊക്കെ പറഞ്ഞു വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ആ ശരീരത്തിനോട് ഒരു നന്ദി പ്രകടനം എന്ന രീതിയിൽ അവസാനം കുറച്ച് കൊണ്ടുപോയി പുത്രന്മാരെന്തോ ചെയ്തു, കുറച്ച് മന്ത്രം ജപിച്ചു, കഴിഞ്ഞു കൊണ്ടുപോയി എരിച്ചു കളയുക. അത് ഒന്നും ഇനി പ്രകൃതിയിൽ ആർക്കും ഒരു ഉപദ്രവമായിട്ട് അത് എവിടെ നിൽക്കരുത്, എരിച്ചു കളയുക, ഭസ്മമാക്കി കളയുക. ഭസ്മാന്തകം ശരീരം, ഭസ്മം എരിച്ചു കളയുക. വായിൽ അരിയിടുന്ന സമ്പ്രദായം പോലും വിരോചനന്റെ മാർഗത്തുനിന്ന് വന്നതാണെന്നാണ് ഉപനിഷത്ത് പറയണത്. എങ്ങനെയാ നമ്മൾ തുടർന്ന് വരുന്നുണ്ട്, അതെങ്ങനെ ഇത് രണ്ടും കൂടെ ഘടിപ്പിക്കാന്ന് ആരോടെങ്കിൽ ചോദിക്കണോ, എനിക്ക് പിടികിട്ടില്ല. അവിടെ വ്യക്തമായിട്ട് ഇത് പറയണു, വായിൽ അരിയിടുന്ന സമ്പ്രദായത്തിനെ പോലും വിരോചനൻ പ്രചരിപ്പിച്ചതാണെന്ന് പറയണു ശ്രുതി. എന്താന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞ ശരീരത്തിന് അല്ലെങ്കിൽ ഇതെന്ത്, പിന്നെ ഒരു ആ ജഡത്തിനോടുള്ള പറ്റ്. അപ്പോ ഈ ദേഹം മാത്രം ഞാൻ എന്നുള്ള ഒരു ഭ്രമം, അത് ഉള്ള കാലത്ത് അതിനെ പോഷിപ്പിച്ചു, അതിന്റെ ഉള്ളിൽ നിന്ന് സ്വരൂപം പോയാൽ പിന്നെയും ഈ ദേഹത്തിനോടുള്ള പറ്റിക്കൂടൽ. ഈ ദേഹം മാത്രമാണ് ആത്മാ അജ്ഞാനിക്ക്, വിജ്ഞാനിക്കാവട്ടെ ദേഹമല്ല, ദേഹമേ ഇല്ല ഇവിടെ, ജഗത്ത് മുഴുവൻ ചൈതന്യമയം. ദേഹം എന്നുള്ളത് വെറും ഒരു നാമരൂപ ആരോപണം, ഇറ്റ് ഈസ് ഓൺലി എ തോട്ട്. സർവം ഖലു ഇതം ബ്രഹ്മ, കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപമാണ്, പരമാത്മസ്വരൂപമാണ്. പരമാത്മാവല്ലാതെ ഇവിടെ മറ്റൊരു വസ്തു ഇല്ല എന്നുള്ള അനുഭൂതി ദാർഢ്യമാണ് വിജ്ഞാനിയുടെ സ്ഥിതി. അതാണ് ആക്രമ്യ ദേഹം ച ജഗച്ച പൂർണ പരസ്യ മേയം തനുമാത്രം ആത്മാ, അജ്ഞാനിക്ക് തനുമാത്രം ആത്മാ. അതേപോലെ വിശ്വമോ, ഈ കാണുന്ന വിശ്വം